ദൈവനാമത്തിൽ വന്ദനം. എൻ്റെ പേര് പാസ്റ്റർ സി വി ആൻഡ്രൂസ്. ഇന്ന് ഞാൻ നിങ്ങളോട് മോർമോൻ സഭയുടെ ദുരുപദേശങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു. ഏത് കാലത്തും ദുരുപദേശങ്ങൾ സഭയിൽ കടന്നുകൂടിയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തീയ ഉപദേശങ്ങളുടെ വയലിൽ ദുരുപദേശമാകുന്ന കളയും ശത്രു വിതച്ചു തുടങ്ങി. എന്നാൽ ഈ കാലത്ത് അമേരിക്കയിൽ വളരെയധികം ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുരുപദേശ സംഘമാണ് മോർമോൻ പ്രസ്ഥാനം. ഇപ്പോൾ കേരളത്തിൽ എറണാകുളത്തും ഇതിൻ്റെ ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതായി അറിഞ്ഞു. മോർമോൻ വിശ്വാസികൾ എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇവരുമായി സംസാരിച്ചപ്പോൾ ഇവരുടെ ഉപദേശ വിഷയങ്ങളിൽ വളരെ പന്തികേട് തോന്നി. അന്ന് മുതൽ ഇവരെക്കുറിച്ച് ഒരു അന്വേഷണം ആരംഭിച്ചു. നമ്മുടെ ജനത്തിന് ഇവരെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ ജനം ഇവരുടെ ഉപദേശ വലയത്തിൽ അകപ്പെടാതിരിപ്പാൻ പ്രയത്നിച്ച ഒരു പ്രയത്നമാണ് ഈ സീഡിലൂടെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. വചനപരിജ്ഞാനമില്ലാത്തവരിൽ സംശയം ജനിപ്പിക്കാനും അവരെ കുഴയ്ക്കുവാനും മോർമോൻ സഭയ്ക്ക് സാധിക്കുന്നുണ്ട്. ആകയാൽ എൻ്റെ പ്രസംഗം കേൾക്കുന്ന എൻ്റെ പ്രിയരെ, ഇവരുടെ ഉപദേശം കേൾക്കാനോ ഇവരുടെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കാനോ ഇവരുമായി സംസർഗം പുലർത്താനോ ഇവരെ ഭവനത്തിൽ കയറ്റാനോ നിങ്ങൾ ഒരുമ്പെടരുത്. ഇവർ സാക്ഷാൽ ദൈവജനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ്. തുടർന്ന് എൻ്റെ ഈ പ്രസംഗം ശ്രദ്ധിക്കുക. യൂദായുടെ ലേഖനം 3-ാം വാക്യത്തിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടണം എന്ന വചനപ്രകാരം ഇവർക്കെതിരായി പോരാടി യഥാർത്ഥ സത്യം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ഈ സീഡിലൂടെ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് ശ്രദ്ധിക്കുക. ജോസഫ് സ്മിത്ത് ജൂനിയർ എന്ന ആളാണ് മോർമോൺ സഭ ആരംഭിച്ചത്. അദ്ദേഹം 1805 ഡിസംബർ 23-ാം തീയതി അമേരിക്കയിൽ വെർമെൻറ്റിൽ ജനിച്ചു. ജോസഫ് സ്മിത്തിൻ്റെയും ലൂസിയുടെയും 4-ാമത്തെ പൈതലായിരുന്നു അദ്ദേഹം. ക്രിസ്തീയ വിഭാഗത്തിൻ്റെ അനേകം സഭാവിഭാഗങ്ങൾ കണ്ട് സത്യമേതെന്നറിയാൻ പ്രയാസപ്പെട്ടതായി ജോസഫ് സ്മിത്ത് പ്രസ്താവിച്ചിരിക്കുന്നു. 1820 14 വയസ്സുള്ള സമയത്ത് ഒരു കാട്ടിൽ തനിച്ച് പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ വച്ച് പിതാവായ ദൈവവും യേശു ക്രിസ്തുവും പ്രത്യക്ഷപ്പെട്ട് ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൽ ചേരുവാൻ തന്നോട് പറഞ്ഞതായി അദ്ദേഹം അവകാശപ്പെടുന്നു. 3 വർഷത്തിന് ശേഷം 1823 സെപ്റ്റംബർ 21-ാം തീയതി തനിക്ക് 17 വയസ്സുള്ളപ്പോൾ മറോണി എന്ന ദൂതൻ തനിക്ക് പ്രത്യക്ഷനായി എന്ന് താൻ പറയുന്നു. ഈ ദൂതൻ മോർമോണിൻ്റെ മകനായി കരുതപ്പെടുന്നു. അമേരിക്കയിൽ ജീവിച്ചു വന്ന നെഫൈറ്റ്സ് എന്ന ജനവിഭാഗത്തിൻ്റെ നേതാവായിരുന്നു മോർമോൺ. 4-ാം നൂറ്റാണ്ടിൽ മോർമോൻ രചിച്ച പുസ്തകം പരിഭാഷപ്പെടുത്തുവാനായി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നതായി മറോണി എന്ന ദൂതൻ ജോസഫ് സ്മിത്തിനെ അറിയിച്ചതായി പറയുന്നു. സ്വർണ ഫലകങ്ങളിൽ എഴുതപ്പെട്ട ഈ പുസ്തകം ജോസഫ് സ്മിത്ത് ജീവിച്ചു വന്ന ന്യൂയോർക്കിലെ പാൽമിറ എന്ന സ്ഥലത്ത് മറഞ്ഞിരുന്നതായി കരുതപ്പെടുന്നു. 1827 സെപ്റ്റംബർ 22-ാം തീയതി ഈ ഗോൾഡ് പ്ലേറ്റ് തനിക്ക് ലഭിച്ചു എന്നും പരിഭാഷ പ്രക്രിയ ആരംഭിച്ചു എന്നും അദ്ദേഹം പറയുന്നു. 1830 മോർമോൻ പുസ്തകം എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. പരിഭാഷയ്ക്കിടയിൽ യോഹന്നാൻ സ്നാപകൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ട് ഭൂമിയിൽ നഷ്ടപ്പെട്ട യഥാർത്ഥ സുവിശേഷം പ്രസംഗിച്ച് സഭയെ പുനഃസ്ഥാപിക്കുവാൻ തന്നോട് ആവശ്യപ്പെട്ടതായി ജോസഫ് സ്മിത്ത് പറയുന്നു. മധ്യപൂർവ ഏഷ്യയിൽ അഥവാ ഗൾഫ് നാടുകളിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഒരു കൂട്ടം ആളുകളുടെ വിവരണമായി മോർമോൻ പുസ്തകം കരുതപ്പെടുന്നു. ഇതിൽ BC 600 മുതൽ AD 400 വരെ ഉള്ള കാലഘട്ടത്തിൻ്റെ ചരിത്രം വിവരിക്കുന്നു. മധ്യ അമേരിക്കയിലേക്ക് അഥവാ സെൻട്രൽ അമേരിക്കയിലേക്ക് കടന്നു വന്ന ജെറാഡൈസ് എന്ന ജനവിഭാഗത്തിൻ്റെ അധാർമികതയും തുടർന്നുള്ള നാശത്തെക്കുറിച്ചും ഈ പുസ്തകം പറയുന്നു. ഇവർ ബാബേ ഗോപുരത്തിൽ നിന്നുള്ളവരായി ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. പീഡന കാലയളവിൽ യെരുശലേമിൽ നിന്നും രക്ഷപ്പെട്ട് അമേരിക്കയിലേക്ക് വന്ന നെഫി എന്ന ആളുടെ നേതൃത്വത്തിൽ വന്ന ഒരു കൂട്ടം യഹൂദന്മാരെക്കുറിച്ച് ഈ പുസ്തകം വിവരിക്കുന്നു. പിന്നീട് യഹൂദന്മാർ നേഫ്യർ എന്നും ലാമാന്യർ എന്നും രണ്ട് കൂട്ടമായി വേർപിരിഞ്ഞ് പരസ്പരം കലഹിച്ചു. നേഫ്യർ 428 AD പരാജയപ്പെട്ടു. എന്നാൽ ലാമാന്യർ അമേരിക്കൻ ഇന്ത്യൻ എന്ന പേരിൽ തുടർന്ന് അറിയപ്പെട്ടു. മോർമോൺ പുസ്തകം നേഫ്യരുടെ നേതാവായ മോർമോണിനെയും അവരുടെ സംസ്കാരത്തെയും നാഗരികതയെയും അമേരിക്കയിൽ യേശു അവർക്ക് പ്രത്യക്ഷമായ വിധത്തെക്കുറിച്ചും വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. മോർമോൺ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ശേഷം മോർമോൺ സഭ വളരുവാൻ തുടങ്ങി. അവരുടെ മതം ക്രിസ്ത്യാനിത്വത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഉദാഹരണമായി ബഹുദൈവ വിശ്വാസം, ബഹുഭാര്യത്വം മുതലായ കാരണങ്ങളാൽ പീഡനം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു. ജോസഫ് സ്മിത്തിന് 27 ഭാര്യമാരുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പീഡനം അവരെ ന്യൂയോർക്കിൽ നിന്ന് ഒഹായിലേക്കും പിന്നീട് മിസൂറിയിലേക്കും അവസാനം ഇല്ലിനോയ്സിലെ നാവുവിലേക്കും പോകുവാൻ നിർബന്ധിതരാക്കി. നാവുവിലെ ചില നിയമങ്ങൾ ലംഘിച്ചതായി ആരോപിച്ച് ജോസഫിനെയും തൻ്റെ സഹോദരൻ ഹൈറമിനെയും പിന്നീട് ജയിലിൽ അടച്ചു. ജയിൽ വേദിച്ച് കടന്നു വന്ന കോപാകുലരായ ഒരു കൂട്ടം ജനങ്ങൾ ജോസഫിനെയും തൻ്റെ സഹോദരനെയും കൊന്നു. ഈ സംഭവത്തിന് ശേഷം മോർമോൺ സഭ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒരു കൂട്ടർ ജോസഫ് സ്മിത്തിൻ്റെ ഭാര്യയുടെ നേതൃത്വത്തിൽ മിസൂറിലേക്ക് മടങ്ങിപ്പോയി. അവരാണ് ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലാറ്റർ ഡേയ്സ് സെയിൻസ് ആയി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥ സഭയായും ജോസഫ് സ്മിത്തിനും അദ്ദേഹത്തിൻ്റെ മകനും നിയമവിധേയമായി ലഭിച്ച പിന്തുടർച്ചാവകാശം ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ മറുവിഭാഗം ബ്രിഗാം യങ്ങിൻ്റെ നേതൃത്വത്തിൽ യൂട്ടായിലേക്ക് കടന്നുപോയി. 1847 സോൾട്ട് ലേക്കിന് അടുത്ത് സോൾട്ട് ലേക്ക് സിറ്റി അവർ ആരംഭിച്ചു. ബ്രിഗാമിന് 25 ഭാര്യമാരുണ്ടായിരുന്നതായും താൻ ധാരാളം സ്വത്ത് സമ്പാദിച്ചിരുന്നതായും പറയപ്പെടുന്നു. മോർമോൺ സഭയുടെ ഉപദേശങ്ങൾ വളരെ രസകരമാണ്. അവരുടെ അസാധാരണമായ പഠിപ്പിക്കൽ ഉറച്ച വിശ്വാസികൾക്ക് മാത്രമേ പകർന്നു നൽകാറുള്ളൂ. മോർമോൺ സഭ അവരുടെ ഔദ്യോഗിക ഉപദേശം ക്രിസ്തീയമെന്ന് ധരിപ്പിക്കുന്നുവെങ്കിലും ക്രിസ്ത്യാനിത്വത്തിൽ നിന്നും വളരെ അകലെയാണവർ. ഞാൻ ഈ പറയുന്ന ഉപദേശങ്ങൾ മോർമോൺകാരിൽ നിന്നും ഉദ്ധരിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും പല മോർമോൺകാരും അവർ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമാണെന്ന് ചിന്തിച്ച് ഈ ഉപദേശങ്ങൾ അവരുടേതല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ മോർമോൺ അപ്പോസ്തോലനും ഉന്നത വക്താക്കളും ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല അവരുടെ പുസ്തകങ്ങളും ഞാൻ ഈ പറയും പ്രകാരമാണ് പഠിപ്പിക്കുന്നത്. അവരുടെ പഠിപ്പിക്കൽ ഓരോന്നായി ശ്രദ്ധിക്കുക. ഒന്ന്, പാപപരിഹാരത്തെക്കുറിച്ച്. ഗെത്സെമന തോട്ടത്തിൽ വെച്ച യേശു കഷ്ടം അനുഭവിച്ചപ്പോൾ പാപത്തിൻ്റെ സകല വിലയും കൊടുത്തു തീർത്തു എന്ന് അവർ വിശ്വസിക്കുന്നു. മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സർവകൽപ്പനയും അനുസരിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ പാപപരിഹാരം സ്വീകരിക്കുന്നു എന്ന് അവർ പഠിപ്പിക്കുന്നു. രണ്ട്, സ്നാനത്തെക്കുറിച്ച്. സ്നാനം, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം അവർക്കുണ്ട്. മോർമോൺകാരല്ലാത്ത ഇപ്പോൾ മരിച്ചിരിക്കുന്നവർക്ക് വേണ്ടി സ്നാനപ്പെടുന്ന രീതിയാണിത്. അവരുടെ വിശ്വാസമനുസരിച്ച് പുതുതായി സ്നാനപ്പെടുന്നവർക്ക് മരണാനന്തര ജീവിതത്തിൽ മോർമോൺ സ്വർഗത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്കും പ്രവേശിപ്പാനാകും എന്ന് അവർ പഠിപ്പിക്കുന്നു. മൂന്ന്, ബൈബിളിനെ കുറിച്ച്. ബൈബിൾ അവർ പറയുന്നത് കൃത്യമായി പരിപാഷപ്പെടുത്തിയാൽ ബൈബിൾ വേദപുസ്തകമാണെന്ന് അവർ അംഗീകരിക്കും. എന്നാൽ മ്ലേച്ഛ സഭയുടെ കരങ്ങളിലൂടെ കടന്നുപോയ ഈ പുസ്തകത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. നാല്, മോർമോൺ പുസ്തകം. വേദപുസ്തകത്തെക്കാൾ കൃത്യമാണ്, സത്യമാണ് മോർമോൺ പുസ്തകമെന്ന് മോർമോൺ സഭ വിശ്വസിക്കുന്നു. 5, സാത്താനെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ യേശുവിന് ശേഷം ഒരു ആത്മാവായി പിശാച് ജനിച്ചു എന്നവർ വിശ്വസിക്കുന്നു. യേശുവും സാത്താനും ആത്മാവിൽ സഹോദരന്മാരാണെന്നും നാം എല്ലാവർക്കും നാം എല്ലാവരും അവർക്കിരുവർക്കും കൂടപ്പിറപ്പുകളായി സ്വർഗത്തിൽ ജനിച്ചു എന്നും അവർ വിശ്വസിക്കുന്നു. രക്ഷയുടെ ഒരു പദ്ധതി അനിവാര്യമായി വന്നതിനാൽ ഭൂമിയിലെ ജനത്തിനു വേണ്ടി യേശുവും പിശാചും ഓരോ പദ്ധതി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയും അതിൽ യേശുവിൻ്റെത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു എന്നവർ പഠിപ്പിക്കുന്നു. ഫലത്തിൽ പിശാച് സർവമാനവജാതിയുടെയും രക്ഷകനും ദൈവത്തെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കുവാൻ ആഗ്രഹിക്കുന്നതിനുമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവം ആറാമത് ദൈവത്തെക്കുറിച്ച്, ദൈവം മറ്റൊരു ഗ്രഹത്തിലെ മനുഷ്യനാണ്. മനുഷ്യനെപ്പോലെ ജഡമാംസത്തോടു കൂടിയ തൊടുവാൻ കഴിയുന്ന ഒരു ശരീരം പിതാവായ ദൈവത്തിനുണ്ടെന്ന് മോർമോൻ സഭ വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ രൂപമാണ് ദൈവത്തിന്. നാം ഇന്ന് ആയിരിക്കുന്നത് പോലെ ദൈവവും ഒരിക്കൽ മനുഷ്യനായി പിന്നീട് ഉയർച്ച ലഭിച്ച് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നവർ വിശ്വസിക്കുന്നു. ദൈവം നിത്യത മുതൽ നിത്യത വരെ ദൈവമാണെന്ന് നാം സങ്കൽപ്പിക്കുന്നു. എന്നാൽ ഞാൻ അതിനെ എതിർക്കുന്നു എന്ന് ജോസഫ് സ്മിത്ത് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം നിത്യത മുതൽ നിത്യത വരെ ദൈവമാണെന്നാണ്. എന്നാൽ അതിനെ എതിർക്കുന്നു എന്ന് ജോസഫ് സ്മിത്ത് പറയുന്നു. പിതാവായ ദൈവത്തിന് ഒരു പിതാവ് ഉണ്ടായിരുന്നു. കോലാബ് എന്ന് വിളിക്കപ്പെടുന്ന അടുത്തുള്ള ഒരു നക്ഷത്രത്തിൽ ദൈവം വസിക്കുന്നു എന്നവർ പറയുന്നു. യേശു ശാരീരികമായി ജനിക്കുവാൻ ദൈവം മറിയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നവർ പറയുന്നു. ഇത് മോർമോൻകാർക്കിടയിൽ ഒരു തർക്ക വിഷയമാണ്. എല്ലായ്പ്പോഴും ഇങ്ങനെ ഔദ്യോഗികമായി പഠിപ്പിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല. എന്നിരുന്നാലും മോർമോൻ സഭയുടെ രണ്ടാം പ്രവാചകനായ യങ് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് പിതാവും പുത്രനും മനുഷ്യരൂപത്തിനും തൊടുവാൻ കഴിയുന്ന ശരീരത്തിൻ്റെ ഉടമയുമായിരുന്നു എന്നവർ പഠിപ്പിക്കുന്നു. 7. ദൈവം ദൈവമായി തീരുന്നു എന്ന് അവർ പഠിപ്പിക്കുന്നു. ഒരു നല്ല മോർമോൻ വിശ്വാസിയായി തീർന്ന ശേഷം നിങ്ങൾക്ക് ദൈവമായി തീരുവാനുള്ള കഴിവുണ്ട് എന്നവർ പറയുന്നു. 8. ദൈവം പല ദൈവങ്ങൾ എന്നവർ വിശ്വസിക്കുന്നു. അനേക ദൈവങ്ങളുണ്ടെന്ന് മോർമോൻ സഭ പഠിപ്പിക്കുന്നു. 9. ദൈവം മാതാവായ ദൈവം, ഒരു മാതൃദൈവമുണ്ടെന്ന് അവർ പഠിപ്പിക്കുന്നു. ദൈവം തൻ്റെ ദേവതയെ വരിച്ച് ആത്മീയ മക്കൾക്ക് ജന്മം നൽകുന്നു എന്നവർ പഠിപ്പിക്കുന്നു. 10. ത്രിത്വദൈവം, ത്രിത്വം എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് ദൈവങ്ങളാണെന്ന് അവർ പഠിപ്പിക്കുന്നു. ഇവ മൂന്ന് വ്യക്തികളും ശാരീരികമായി ഒരാളിൽ നിന്ന് മറ്റൊരാൾ വ്യത്യസ്തനുമാണെന്നവർ പഠിപ്പിക്കുന്നു. മനുഷ്യരുമായുള്ള ദൈവിക ഇടപാടുകളുടെ രേഖകളിൽ നിന്ന് ഇത് തെളിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. 11. സുവിശേഷം സംബന്ധിച്ച്, യഥാർത്ഥ സുവിശേഷം ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. മോർമോൻ സഭ ഇത് പുനഃസ്ഥാപിക്കുന്നതായി അവർ പഠിപ്പിക്കുന്നു. 12. സ്വർഗം, മൂന്ന് തലങ്ങളുള്ള സ്വർഗമുണ്ട്, ഭൗമികം, ആത്മീകം, ആകാശമണ്ഡലം എന്നവർ പറയുന്നു. 13. പരിശുദ്ധാത്മാവ് ഒരു പുരുഷ വ്യക്തിയാണെന്ന് അവർ പഠിപ്പിക്കുന്നു. 14. യേശു സ്വർഗത്തിൽ ആദ്യം ജനിച്ച ആത്മാവ് യേശുവിൻ്റെതാണ്. യേശുവിൻ്റെ യാഗത്തിന് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ പൂർണ്ണമായി ശുദ്ധീകരിപ്പാൻ കഴിവില്ല. രക്ഷകൻ്റെ ജനനം സാധാരണ ഒരു ശിശു ജനിക്കുന്ന പോലെ സ്വാഭാവികമായിരുന്നു. ജഡരക്തങ്ങളോടുകൂടിയ നമ്മുടെ പിതാക്കന്മാർ നമ്മെ ജനിപ്പിക്കുന്ന പോലെ ക്രിസ്തു അമർത്യനായ പിതാവിനാൽ മനുഷ്യ മക്കളെ മനുഷ്യർ ജനിപ്പിക്കുന്ന പോലെ ജനിച്ചു എന്ന് അവർ പഠിപ്പിക്കുന്നു. ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ജനിപ്പിക്കപ്പെട്ടതല്ല, ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ടതാണ്. മനുഷ്യൻ്റെ സഹായം കൂടാതെയല്ല അവൻ ജനിച്ചത്. സഹായിച്ച മനുഷ്യൻ ദൈവമായിരുന്നു. ഏലോഹീം എന്നാൽ അക്ഷരാർത്ഥത്തിൽ യേശുവിൻ്റെ ആത്മാവിൻ്റെ പിതാവും ജഡത്തിൽ താൻ ദൗത്യം യേശു ക്രിസ്തു നിവൃത്തീകരിച്ച ശരീരവുമായിരുന്നു എന്ന് മോർമോൻ സഭ പഠിപ്പിക്കുന്നു. 15. ജോസഫ് സ്മിത്തിനെ സംബന്ധിച്ച്, ജോസഫ് സ്മിത്ത് തൻ്റെ പുനഃസ്ഥാപനം നിർവഹിച്ചില്ലായിരുന്നെങ്കിൽ രക്ഷ സാധ്യമല്ലായിരുന്നു. മോർമോൻ സഭയ്ക്ക് വെളിയിൽ രക്ഷയില്ല എന്നും അവർ പഠിപ്പിക്കുന്നു. 16. പൂർവസ്ഥിതി, ഭൂമിയിൽ സ്വാഭാവികമായി ജനിക്കുന്നതിന് മുമ്പ് നാം എല്ലാവരും ആത്മാവായി സ്വർഗത്തിൽ ജനിപ്പിക്കപ്പെട്ടു എന്നവർ പഠിപ്പിക്കുന്നു. 17. പ്രവാചകന്മാരെ സംബന്ധിച്ച്, പഴയ നിയമത്തിൽ ആവശ്യമായിരുന്ന പോലെ പ്രവാചകന്മാരെ ഇന്നും നമുക്ക് ആവശ്യമുണ്ടെന്ന് അവർ പറയുന്നു. 18 രക്ഷ. മനുഷ്യൻ ദൈവകൃപയിൽ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് സാത്താനിൽ നിന്നും ഉത്ഭവിച്ചതും മനുഷ്യൻ പ്രചരിപ്പിച്ചതുമായ കള്ള ഉപദേശമാണെന്നും യേശുക്രിസ്തുള്ള വിശ്വാസം മാത്രമാണ് രക്ഷയ്ക്ക് നിദാനം എന്നുള്ളതും തെറ്റാണെന്ന് അവർ പഠിപ്പിക്കുന്നു. സൽപ്രവർത്തികൾ രക്ഷയ്ക്കാവശ്യമാണ്. ജോസഫ് സ്മിത്ത് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് അംഗീകരിക്കാതെ രക്ഷ സാധ്യമല്ല എന്നവർ പറയുന്നു. വീഴ്ചയുടെ ശിക്ഷയിൽ നിന്ന് മനുഷ്യകുലത്തെ ഒന്നാകെ ഒഴിവാക്കി സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഫലം. അപ്രകാരം പൊതുരക്ഷയ്ക്കായുള്ള പദ്ധതി നൽകുന്നു. രണ്ടാമതായി വ്യക്തിപരമായ പാപത്തിന് പരിഹാരം വരുത്തി വ്യക്തിപരമായ രക്ഷയ്ക്കുള്ള വഴി തുറക്കുന്നു. വ്യക്തിപരമായ പ്രവൃത്തികളുടെ ഫലമാണ് ഈ പാപങ്ങൾ എന്നുള്ളതിനാൽ ഓരോ വ്യക്തികളും നിവർത്തിയിരിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് എന്നവർ പറയുന്നു. കൃപ എന്നാൽ സ്ത്രീ പുരുഷന്മാരെ നിത്യജീവൻ നേടിയെടുക്കുന്നതിന് ശക്തീകരിക്കുന്ന ഘടകവും തങ്ങളുടെ ഏറ്റവും നല്ല പ്രയത്നങ്ങൾക്ക് ശേഷം ഉയർച്ചയും നൽകുന്നതുമാണ് എന്നവർ പറയുന്നു. ചില മോർമോൺ സഭക്കാർ ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് വിയോജിക്കുമെങ്കിലും മോർമോൺ എഴുത്തുകാരുടെ പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള വസ്തുതകളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതിനുള്ള തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. മോർമോൺ സഭയുടെ ഉപദേശ സംഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. മോർമോൺ സഭ പഠിപ്പിക്കുന്നത് ദൈവം മറ്റൊരു ലോകത്തിലെ മനുഷ്യനായിരുന്നുവെന്നും തൻ്റെ തന്നെ ലോകത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് ദൈവമായി തീർന്നു എന്നുമാണ്. മറുലോകത്തിൽ വെച്ച് വിവാഹം കഴിച്ച തൻ്റെ ഭാര്യയും അവൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. അവൾ ഒരു ദേവതയായിരിക്കണം. ഈ കാലഘട്ടത്തിൽ അവൻ നമ്മുടെ ലോകത്തെ ഭരിക്കുന്നു. അവന് ജഡരക്തങ്ങളോടുകൂടിയ ശരീരമുണ്ട്. ദൈവവും ഭാര്യയും ഉയർത്തപ്പെട്ട വ്യക്തികളും ഭൗതിക ശരീരവുമുള്ളവരുമാണ്. ദൈവമായി ഉയർത്തപ്പെട്ട അവരുടെ അവസ്ഥയിൽ ആത്മീയമംഗങ്ങൾക്ക് ജന്മം നൽകുകയും അവർ വളർന്ന് ആത്മീയ തലത്തിൽ പക്വത പ്രാപിക്കുകയും ചെയ്യുന്നു എന്നവർ പറയുന്നു. ആദ്യമായി ജനിച്ച ആത്മാവ് യേശുവായിരുന്നു. അതിനുശേഷം ശേഷമുള്ളവരോടൊപ്പം ലൂസിഫറും ജനിച്ചു. അതുകൊണ്ട് മോർമോൻ സഭ പഠിപ്പിക്കുന്നത് ദൈവവും തൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ നാം എല്ലാവരും പൂർവ്വലോകത്തിൽ ആത്മാക്കളായി ജനിച്ചവരായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഭൂമിയിലെ ഭൗതിക ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ആത്മാക്കളായി നാം ആത്മലോകത്തിൽ ജീവിച്ചു. ശിശുക്കളായി ജനിക്കുമ്പോൾ നമ്മുടെ മുൻപുള്ള ഓർമ്മകൾ മറയ്ക്കപ്പെടുന്നു. ഏലോകീം എന്ന് വിളിക്കപ്പെടുന്ന പിതാവായ ദൈവം ഈ ഭൂമിയുടെ ആളുകളുടെ ഭാവി രക്ഷയെക്കുറിച്ച് കരുതലുള്ളവനായിരുന്നു. സ്വർഗീയ തലത്തിൽ പിതാവ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി തയ്യാറാക്കി. യേശു പിതാവിൻ്റെ പദ്ധതി ശിരസാ വഹിച്ചു. ലൂസിഫർ അംഗീകരിച്ചില്ല. അവൻ അസൂയാലുവായി മത്സരിച്ചു. തൻ്റെ മത്സരത്തിൽ സ്വർഗത്തിൽ ഒരു കൂട്ടം ആത്മാക്കളെ ബോധ്യപ്പെടുത്തുകയും അവരെ ഒരുമിച്ച് കൂട്ടി ദൈവത്തെ എതിർക്കുകയും ചെയ്തു. അവരെക്കാൾ ശക്തനായ ദൈവം ഈ മത്സരികളായ ആത്മാക്കളെ ശപിച്ച് പിശാശുക്കളാക്കി. അവർക്കൊരിക്കലും മനുഷ്യ ശരീരത്തോടെ ജനിക്കുവാൻ കഴിയയില്ല. ബാക്കിയുള്ള ആത്മാക്കൾ ദൈവത്തോടൊപ്പം ചേർന്നു. അവർ നല്ല വഴി തിരഞ്ഞെടുത്തതിനാൽ ഭൂമിയിൽ ജനിക്കുവാനുള്ള സമയം അവർക്കാകുമ്പോൾ അവരുടെ ആത്മീയ തലത്തിലെ അവസ്ഥയ്ക്കനുസരിച്ച് വംശവും സ്ഥലവും തിരഞ്ഞെടുക്കുവാനുള്ള പദ്ധതിയും അവർക്ക് ലഭിച്ചു എന്നും അവർ പറയുന്നു. മോർമോൺ സഭയുടെ ശിക്ഷാ പദ്ധതിയിൽ യേശു എന്ന രക്ഷകൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ യേശു സ്വർഗത്തിലെ ഒരാത്മാവാണ്. മോർമോൺ സഭയുടെ രണ്ടാം പ്രവാചകനായ ബ്രിഹാം യങ് പറയുന്നത് ഈ രക്ഷകൻ ഭൂമി ജനിക്കുവാനായി മറ്റൊരു മനുഷ്യനിലൂടെ പ്രവർത്തിക്കുവാൻ സമ്മതിക്കാതെ ദൈവം മറിയുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറയുന്നത് ഈ രക്ഷകൻ്റെ ജനനം ഏതൊരു മാതാപിതാക്കളും കുട്ടികളെ ജനിപ്പിക്കുന്ന പോലെ തികച്ചും സ്വാഭാവികമാണെന്നാണ്. ബ്രിഹാം യങ് പറയുന്നതിൻ്റെ അർത്ഥം യേശുവിന് ശരീരം ലഭിക്കുവാനായി പിതാവായ ദൈവം താഴേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ആത്മമകളായ മറിയുമായി ബന്ധപ്പെട്ടു എന്നാണ്. ഒരുപക്ഷേ ദൈവത്തെയും മറിയേയും കുറിച്ച് ഇത്ര മോശമായ ഒരു അഭിപ്രായം വെച്ചു പുലർത്തുവാൻ പല മോർമോൻകാർക്കും താല്പര്യമുണ്ടായിരിക്കില്ലെങ്കിലും നമുക്കറിയാവുന്നിടത്തോളം ബ്രിഹാം യങ്ങിൻ്റെ പഠിപ്പിക്കൽ ഇതാണ്. അതിനെ മോർമോൺ സഭ എതിർക്കുന്നുമില്ല. എന്നിരുന്നാലും യേശു ജനിച്ച് വിവാഹിതനാകുകയും തനിക്ക് മക്കളുണ്ടാകുകയും ചെയ്തു എന്ന് മോർമോൺ സഭ പറയുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വില കൊടുക്കുവാനായി ക്രൂശിൽ മരിച്ചു. എന്നാൽ ക്രൂശിൽ മാത്രമല്ല, മോർമോൺ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് അവൻ ക്രൂശിലേക്ക് പോകുന്നതിന് മുൻപേ ഇത് ഗെതസമന തോട്ടത്തിൽ വെച്ച് ആരംഭിച്ചു. മോർമൺ സഭയിൽ സ്ത്രീ പുരുഷന്മാർക്ക് ദൈവങ്ങളായി തീരുവാൻ സാധ്യതയുണ്ട്. പ്രസിഡന്റ് ലോറൻസോ സ്നോ പറയുന്നത് ദൈവം ഒരിക്കൽ മനുഷ്യനായിരുന്ന പോലെ മനുഷ്യർക്കും ദൈവവുമാകുവാൻ കഴിയും. ഈ ഉയർത്തപ്പെട്ട ദൈവീക അവസ്ഥയിൽ ഒരുവൻ എത്തിച്ചേരുവാൻ അവൻ ആദ്യം ഒരു നല്ല മോർമോൺ സഭ അംഗമാകണം. മോർമോൺ സഭയുടെ അംഗമാകണം. ദശാംശം കൃത്യമായി കൊടുക്കണം. സഭയുടെ വ്യത്യസ്ത നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കണം. യോഗ്യത ഉള്ളവനായി തെളിയിക്കണം. അങ്ങനെ തെളിയുമ്പോൾ അത്തരത്തിലുള്ള മോർമോണുകളെ വിശുദ്ധ സഭയിലേക്ക് ആനയിക്കുകയും രഹസ്യ ആചാരങ്ങളിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കുകയും ചെയ്യും. മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം, സ്വർഗീയ വിവാഹം, തങ്ങളുടെ രഹസ്യം സൂക്ഷിക്കുവാനുള്ള തീരുമാനവും ശബദവും തുടങ്ങിയ ആചാരങ്ങൾ. കൂടുതലായി മൂന്നാം സ്ഥലമായ മോർമോൻ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ദൈവമായി ഹസ്തദാനം ചെയ്യേണ്ട 4 രഹസ്യ ഹസ്തദാന രീതികളും അവർ പഠിപ്പിക്കുന്നു. ഈ സ്വർഗീയ ആചാരം സ്വർഗത്തിലെ ഉന്നത സ്ഥലത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി ലഭിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഈ ഉന്നത സ്വർഗത്തിൽ എത്തിച്ചേരുന്നവർക്ക് ദൈവത്വ പദവി എന്ന ഉയർച്ച അവരെ കാത്തിരിക്കുന്നു. അപ്പോൾ അവനോ അല്ലെങ്കിൽ അവൾക്കോ സ്വന്തമായി ഒരു ഗ്രഹം നേടുവാനുള്ള അർഹത ഉണ്ടാകുകയും അങ്ങനെ തൻ്റെ തന്നെ ലോകം സൃഷ്ടിക്കുകയും മർമോൻ വ്യവസ്ഥിതി മറ്റ് ഗ്രഹങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ ഇടയാകുകയും ചെയ്യും എന്ന് മോർമോൻ സഭ പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പഠിപ്പിക്കുന്ന മോർമോൻ സഭക്കാർ ക്രിസ്ത്യാനികളാണോ? ഇതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഞാൻ പറയുന്നു, മോർമോൻ സഭക്കാർ ക്രിസ്ത്യാനികൾ അല്ല. മോർമോൻ സഭ ക്രിസ്തീയമല്ലെന്ന് പറയാൻ കാരണം ക്രിസ്തീയ വിശ്വാസത്തിന് അത്യാവശ്യമായ ഒന്നിലധികം ഉപദേശങ്ങൾ ഇവർ തള്ളിക്കളയുന്നു. ഉദാഹരണമായി, ഏകദൈവ വിശ്വാസം, യേശു ജവതാവതാരം എടുത്ത ദൈവമാണ്, കൃപയാൽ മാത്രമുള്ള പാപക്ഷമ മുതലായവ ഇവർ തള്ളിക്കളയുന്നു. മോർമോൻ സഭ പഠിപ്പിക്കുന്നത് പിതാവായ ദൈവത്തിന് ജഡരക്തങ്ങളോടുകൂടിയ ശരീരമുണ്ടെന്നും യേശു സൃഷ്ടി ആണെന്നുമാണ്. ദൈവത്തിൻ്റെ ആത്മീയ മക്കളിൽ ഒരാളായി അവൻ സ്വർഗത്തിൽ ജനിപ്പിക്കപ്പെട്ടു എന്നാണ് മോർമോൻ സഭ പഠിപ്പിക്കുന്നത്. യേശു ജഡാവതാരം എടുത്ത ദൈവമാണെന്നുള്ള വേദപുസ്തക ഉപദേശത്തിന് തികച്ചും വിരുദ്ധമാണിത്. യോഹന്നാന്റെ സുവിശേഷം 1:1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് ദൈവം വചനം പറയുന്നു. ദൈവം നിത്യനാണ്, അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:15 വാക്യം ഞാൻ വായിക്കുന്നു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു സൃഷ്ടിയല്ല, എന്നിട്ടും അവൻ ഭൂമിയിൽ ജനിച്ചു. കൊലോസ്യ ലേഖനം 1:15 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകും. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:3 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്. നമ്മുടെ കർത്താവായ യേശു സൃഷ്ടിയല്ല, എന്നാൽ എല്ലാത്തിൻ്റെയും സൃഷ്ടിതാവാണ്. യേശുവിന് ഒരേ സമയത്ത് സൃഷ്ടിയും സൃഷ്ടി അല്ലാതിരിക്കുവാനും ചെയ്യാൻ സാധിക്കയില്ല. ദൈവം ജഡാവതാരമെടുത്തതാണ് യേശുവെന്ന് മോർമോൻ സഭ പഠിപ്പിക്കുന്നുവെങ്കിലും ജഡാവതാരമെടുത്ത ദൈവങ്ങളിൽ ഒരുവനാണ് എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ത്രിത്വത്തിൽ ദൈവസ്ഥാനങ്ങളിൽ ദൈവസ്ഥാനം വഹിക്കുന്ന മൂവരിൽ ഒരുവനാണ് ഈ മൂന്ന് ദൈവങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്, ഏക ദൈവമേയുള്ളൂ എന്ന വേദവസ്തു ഉപദേശത്തിന് തികച്ചും വിരുദ്ധമായിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അവർ പറയുന്ന മൂന്ന് ദൈവങ്ങളിലൊന്നാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. ഇവരേക ദൈവമാണെന്ന് അവർ പഠിപ്പിക്കുന്നില്ല. ദൈവമാരെന്നും യേശു ആരെന്നും എങ്ങനെ പാപക്ഷമ ലഭിക്കാമെന്നുമുള്ള വേദവസ്തു സത്യങ്ങളെ മോർമോൻ സഭ തള്ളിക്കളയുന്നുണ്ട്. അവർ എങ്ങനെയൊക്കെ അവകാശം മുഴക്കിയാലും ദൈവത്തിൻ്റെ വചനപ്രകാരം അവർ ക്രിസ്ത്യാനികളല്ല എന്ന് ഈ സീഡിലൂടെ ഞാൻ ശക്തിയായി നിങ്ങളെ ഓർപ്പിക്കുന്നു. മോർമോൻ സഭയുടെ വിശ്വാസം അനുസരിച്ച് ദൈവം അനേക ദൈവങ്ങളിൽ ഒരാള് എന്നവർ പറയുന്നു. ദൈവം മറ്റൊരു ഗ്രഹത്തിലെ മനുഷ്യനായിരുന്നു. ആ ഗ്രഹത്തിലെ ദൈവം വെച്ച നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അവനും ദൈവമായി തീർന്നു. പിന്നീട് തൻ്റെ ഭാര്യമാരിൽ ഒരാളുമായി ഈ ലോകത്തിലേക്ക് വരികയും ആത്മീയ മക്കൾക്ക് താൻ ജന്മം നൽകുകയും ഈ ആത്മാക്കൾ മനുഷ്യരുടെ ജന്മസമയത്ത് ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇങ്ങനെ ജനിച്ച ആത്മാക്കളിൽ ആദ്യത്തേതായിരുന്നു യേശു, രണ്ടാമത്തെ ആളായിരുന്നു ലൂസിഫർ എന്ന് അവർ പഠിപ്പിക്കുന്നു. അതിനുശേഷം നാം എല്ലാവരും, ഇങ്ങനെയാണ് മോർമോൻസ് പഠിപ്പിക്കുന്നത്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഏക ദൈവമേ ഉള്ളൂ എന്നും ആ ദൈവം നിത്യനായ ദൈവമെന്നുമാണ്. അതിനർത്ഥം അവൻ ഒരിക്കലും മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യനായിരുന്നിട്ടില്ല എന്ന ഉള്ള സത്യം ഞാൻ ശക്തമായി വിളിച്ചറിയിക്കുന്നു. യെശയ്യാപ്രവചനം 43 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദൈവം പറയുകയാണ്, എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷവും ഉണ്ടാകുകയില്ല. 44 അധ്യായം 6 വാക്യം, ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമില്ല. യെശയ്യാ 44:8, നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട, പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ? നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ? ഒരു പാറയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. 45 അധ്യായം 5 വാക്യത്തിൽ യെശയ്യാ 45:5, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവമില്ല, നീ എന്നെ അറിഞ്ഞിരിക്കേ, ഞാൻ നിന്റെ അര മുറുക്കിയിരിക്കുന്നു. 90 സങ്കീർത്തനം 2 വാക്യത്തിൽ പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനുമുണ്ട്, നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറയുന്നു. മറ്റു ദൈവങ്ങളുടെ നിലനിൽപ്പിനെ വേദപുസ്തകം തള്ളിക്കളയുന്നതുകൊണ്ട് ദൈവവും ദേവതയും തമ്മിലുള്ള ബന്ധത്തിലൂടെ യേശു ജനിച്ചു എന്നുള്ളതും തിരസ്കരിക്കപ്പെടുന്നു. വേദപുസ്തകം പറയുന്നത് മോർമോൻ സഭയുടെ യേശു നിത്യമായും ബൈബിളിലെ യേശു അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മോർമോൻ യേശുവിനുള്ള വിശ്വാസം സാങ്കല്പിക യേശുവിനുള്ള വിശ്വാസമാണ്. മോർമോൻ സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് യേശുവിൻ്റെ ക്രൂശിലെ യാഗം പാപക്ഷമയ്ക്ക് മതിയായതല്ല എന്ന് അവർ പഠിപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നു. ഇവരുടെ പഠിപ്പിനനുസരിച്ച് ദൈവമായി സഹകരിച്ചുള്ള പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാവുന്നതാണ് പാപക്ഷമ. അതായത് നാം എല്ലാവരും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നവരുമായിരുന്നാലേ മോർമോൻ സഭാ വിശ്വാസം അനുസരിച്ച് പാപക്ഷമ നേടിയെടുക്കുവാൻ കഴിയത്തുള്ളൂ. പ്രസിദ്ധ മോർമോൻ വിശ്വാസിയായ ജെയിംസ് താൽമേജ് പറയുന്നത് ശ്രദ്ധിക്കുക, വിശ്വാസത്താലുള്ള നീതീകരണം തന്നെ തിന്മയിലേക്കുള്ള സ്വാധീനമാണ്. അതുകൊണ്ട് രക്ഷ വ്യക്തികൾക്ക് അനുസരണത്തിലൂടെ മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്നാണ് ശരി. കൃപയാലും വിശ്വാസത്താലും പാപക്ഷമ എന്ന വേദോപദേശത്തിന് നേരെ വിപരീതമാണ് ഈ ജെയിംസ് താൽമേജ് പറയുന്ന ഈ വാചകം. റോമാലേഖനം 5 അതിൻ്റെ 1 വാക്യം ഞാൻ വായിക്കുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 6:23, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. എഫേസ് ലേഖനത്തിലേക്ക് കടന്നു വരാം. എഫേസ് ലേഖനം 2-ാം അധ്യായം അതിന് 8-9 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കിയിരിക്കുന്നു. കൂടുതൽ സംശയം ഉളവാക്കുവാനായി രക്ഷ രണ്ട് വിധമാണെന്ന് കൂടി മോർമോൻ സഭ പറയുന്നു. രക്ഷ പാപക്ഷമയും സർവലോക ഉയർത്തെഴുന്നേൽപ്പുമാണെന്നുള്ള വിശ്വാസം അവർ വെച്ച് പുലർത്തുന്നു. അതുകൊണ്ട് കൃപയാലുള്ള വിശ്വാസത്തെക്കുറിച്ച് മോർമോൻ വിശ്വാസം സംസാരിക്കുമ്പോൾ സർവലോക ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ചാണ് അവർ പരാമർശിക്കുന്നത്. എന്നാൽ വേദപുസ്തകം സർവലോക ഉയർത്തെഴുന്നേൽപ്പല്ല, പാപക്ഷമയാണ് രക്ഷയിലൂടെ അർത്ഥമാക്കുന്നത്. പാപക്ഷമ വിശ്വാസത്താൽ മാത്രമല്ല എന്ന് മോർമോൻ സഭ പഠിപ്പിക്കുമ്പോൾ വിശ്വാസത്താൽ മാത്രമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. വേദപുസ്തകം പറയുന്ന സത്യത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവമക്കളെ ഞാൻ അതേ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. മോർമോൻ സഭയും വേദപുസ്തകവും സംബന്ധിച്ച് അല്പം ശ്രദ്ധിക്കുക. ഇവരുടെ തലതിരിഞ്ഞ ദൈവശാസ്ത്രത്തെ ന്യായീകരിക്കുവാൻ വേദപുസ്തകത്തിൻ്റെ വിശ്വാസ്യതയും ആധികാരികതയും അവർ തുച്ഛീകരിക്കുന്നു. മോർമോൻ സഭയുടെ 8-ാമത്തെ വിശ്വാസ പ്രമാണം ഇപ്രകാരം പ്രസ്താവിക്കുന്നു. ശരിയായി പരിഭാഷപ്പെടുത്തിയാൽ ബൈബിൾ ദൈവവചനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനർത്ഥം വേദപുസ്തകം എപ്പോഴെല്ലാം മോർമോൻ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു അപ്പോഴൊന്നും അത് വിശ്വാസയോഗ്യമല്ല എന്നവർ പറയുന്നു. ജോസഫ് സ്മിത്ത് പ്രചോദിപ്പിക്കപ്പെട്ട പുസ്തകമെന്ന് വിവക്ഷിച്ചുകൊണ്ട് ബൈബിൾ വേണ്ടുന്നതെല്ലാം തിരുത്തിയിട്ടുണ്ട്. അവർ ഇന്ന് ഇത് ഉപയോഗിക്കുന്നില്ല. ബൈബിളിൽ വിശ്വസിക്കുന്നു എന്നവർ അവകാശപ്പെടുന്നുവെങ്കിലും വാസ്തവത്തിൽ അങ്ങനെയല്ല. ബൈബിൾ തനതായി സംസാരിക്കുവാൻ അനുവദിക്കുന്നതിന് പകരം മോർമോൺ വിശ്വാസമനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുവാനാണ് അവർ പരിശ്രമിക്കുന്നത്. ഉദാഹരണമായി, ഈ പ്രപഞ്ചത്തിൽ താനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ദൈവിക അവകാശവാദം ബൈബിൾ ഊന്നി പറയുമ്പോൾ ഈ ലോകത്തിൽ മറ്റൊരു ദൈവങ്ങളില്ല എന്നാണ് അതിനർത്ഥമെന്ന് അവർ വ്യാഖ്യാനിക്കുന്നു. യെശയ്യാ 43:10 വാക്യം നമ്മൾ വായിച്ചതാണല്ലോ. നമ്മുടെ ദൈവമായ കർത്താവ് പറയുന്നു, എനിക്ക് മുൻപേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷവും ഉണ്ടാകുകയുമില്ല. 44:6 വാക്യത്തിൽ ഞാൻ ആദിനും അന്തിനുമാകുന്നു, ഞാൻ അല്ലാതെ ഒരു ദൈവമില്ല എന്ന് ദൈവം പറയുന്നു. 8-ാമത്തെ വാക്യത്തിൽ ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ, ഒരു പാറയുമില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നുമില്ല എന്ന് തിരുവചനം പ്രസ്താവിച്ചിരിക്കുന്നു. അവർ ബൈബിൾ വിശ്വസിക്കാതെ ബൈബിൾ ശരിയായി പരിഭാഷപ്പെടുത്തിയിട്ടില്ല എന്നവർ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് മോർമോൻ സഭ ഒരു അക്രൈസ്തവ സഭ മതമായിരിക്കുന്നത്? ഏകദൈവ വിശ്വാസത്തെ അവർ നിഷേധിക്കുന്നു, യഥാർത്ഥ സുവിശേഷം തള്ളിക്കളയുന്നു, രക്ഷയോട് പ്രവൃത്തി കൂട്ടിച്ചേർക്കുന്നു, യേശു സൃഷ്ടിയാണെന്ന് അവർ വിശ്വസിക്കുന്നു, വേദപുസ്തകത്തിലെ പാപപരിഹാര ഉപദേശത്തെ കൂട്ടിക്കളയുന്നു, വേദപുസ്തകത്തിൻ്റെ വിശ്വാസ്യതയും ആധികാരികതയും തുച്ഛീകരിക്കുന്നു എന്നീ കാരണങ്ങളാൽ മോർമോൻ സഭ ക്രിസ്തീയ വിശ്വാസമല്ല, അവർ ക്രിസ്ത്യാനികളല്ല. മോർമോൻ വിശ്വാസത്തെക്കുറിച്ച് ധാരാളം ചർച്ചകളുണ്ട്. മോർമോൻ സഭ ക്രിസ്തീയ പദങ്ങൾ തികച്ചും വ്യത്യസ്തമായ അർത്ഥം നൽകി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവർ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവത ഭാര്യയായുള്ള മറ്റൊരു ഗ്രഹത്തിലെ ദൈവം യേശുവിൻ്റെ അക്ഷരീയ പിതാവായും പരിശുദ്ധാത്മാവ് മറ്റൊരു ദൈവമാണെന്ന് എന്നാണ് അവർ അർത്ഥമാക്കുന്നത്. ഇതാണ് മോർമോൻ സഭയുടെ വിശ്വാസം. തങ്ങളുടെ ദശാംശം കൃത്യമായി സഭയ്ക്ക് കൊടുക്കണം. മോർമോൺ ആലയം സന്ദർശിക്കുകയും ചെയ്യുന്ന വിശ്വസ്തരായ വിശ്വാസികൾക്ക് തങ്ങളുടെ സ്വന്തം ഗ്രഹത്തിൻ്റെ ദൈവമായി തീരുവാനും സൃഷ്ടിപ്പിൻ ക്രിയ ആദ്യം മുതൽ തുടങ്ങുവാനുള്ള കഴിവുണ്ട് എന്നവർ പറയുന്നു. മോർമോൺ സഭ ക്രിസ്തീയ സഭയായി ഒരിക്കലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. മത്തായി സുവിശേഷം 24-ാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കർത്താവ് പറയുന്നു, ഓർത്തുകൊൽവീൻ, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഈ മുന്നറിയിപ്പ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. മോർമോൻ വിശ്വാസം കൃത്യമായും ഒരു കള്ളപ്രവചനത്തിൻ്റെ വെളിപ്പെടുത്തൽ ആണെന്നും ഇതുവരെയും ഞാൻ പറഞ്ഞതിൻ്റെ പ്രസംഗിച്ച വിഷയത്തോട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേദപുസ്തകം ഒരിക്കലും ദൈവം മറ്റൊരു ഗ്രഹത്തിലേക്ക് വന്നുവെന്നോ അവന് ദേവതയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നുവെന്നോ അല്ലെങ്കിൽ നമുക്ക് ദൈവങ്ങളായി തീരുവാൻ കഴിയുമെന്നോ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. വാസ്തവത്തിൽ വേദപുസ്തകം കൃത്യമായും വ്യക്തമായും ഇത്തരത്തിലുള്ള പഠിപ്പിക്കലെ എതിർക്കുന്നു. എന്നാൽ മോർമോൻ സഭയാകട്ടെ വേദപുസ്തകം വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ എതിർക്കുന്നു. മോർമോൻ സഭക്കാർ ക്രിസ്ത്യാനികളാണെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും മോർമോൺ വിശ്വാസത്തിലാണെന്ന് ഞാൻ പറയുന്നു. മോർമോണുകൾ ക്രിസ്ത്യാനികളാണെന്ന് അവകാശവാദം മുഴക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വാചകം നിങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, മോർമോൺ സഭക്കാർ ഒരിക്കലും ക്രിസ്ത്യാനികളല്ല. അവർ വേദവസ്തുവും വിശ്വസിക്കുന്നില്ല. യേശു സൃഷ്ടിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. യേശു ഒരു ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവത്തിന് ഭാര്യ ഉണ്ടായിരുന്നവർ വിശ്വസിക്കുന്നു. അനേക ദൈവങ്ങളുണ്ടെന്ന് അവർ പഠിപ്പിക്കുന്നു. അതേസമയം മോർമോണുകൾ ഈ ലോകത്തിലെ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടതുള്ളൂ എന്നും പറയും. ഏക ദൈവമേ ഉള്ളൂ എന്ന് പറയുന്ന തൃത്വവിശ്വാസത്തെ അവർ തള്ളിക്കളയുകയും മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുകയും മോർമോൺ സഭ ചെയ്യുന്നു. യേശു ദൈവമാണെന്ന് ഇത് പ്രഖ്യാപിക്കുന്നില്ല. എന്നാൽ ദൈവങ്ങളിൽ ഒരുവനാണ് യേശു എന്ന് അവർ പറയുന്നു. കൂടുതലായി മോർമോണുകൾക്ക് രഹസ്യ ആലയങ്ങളും ആചാരങ്ങളും ഉണ്ട്. എന്നാൽ യേശുവിനെക്കുറിച്ച് അവർ പറയുമ്പോൾ യേശു എൻ്റെയും നിങ്ങളുടെയും സാത്താൻ്റെ സഹോദരനാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ ദേവതയായ ഭാര്യയുടെയും മക്കളായിട്ടാണ് നാം എല്ലാവരും ജനിച്ചിരിക്കുന്നതാണ് അവർ പഠിപ്പിക്കുന്നത്. വേദവസ്തു ഇതൊന്നും പറയുന്നില്ല. ക്രിസ്ത്യാനികൾ ഇതൊന്നും വിശ്വസിക്കുന്നുമില്ല. എന്നാൽ ഇതൊന്നും ക്രിസ്ത്യാനികളെന്ന് സ്വയം അഭിമാനിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കുന്നുമില്ല. അതുകൊണ്ട് ഒരു മോർമോൺ വിശ്വാസിക്ക് ഒരിക്കലും ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുവാനോ ഒരു ക്രിസ്ത്യാനിക്ക് മോർമോൺ വിശ്വാസം ഒരിക്കലും വെച്ചു പുലർത്തുവാൻ ഒരിക്കലും സാധിക്കത്തില്ല. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് മോർമോൺ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെ ഞാൻ നിഷേധിക്കുന്നു. കഴിഞ്ഞ 40 വർഷത്തോളമായി ദൈവജനം പഠിക്കുകയും പഠിപ്പിക്കുകയും വേദവസ്തു സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന പാഷ സി വി ആൻഡ്രൂസ് എന്ന ഞാൻ മോർമോൺ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെ തിരുവചന പ്രകാരം ശക്തിയായി നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ ശ്രദ്ധിക്കുക. മോർമോൺ സഭ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ, ഒന്ന്, ഒന്നിലധികം ദൈവങ്ങളുണ്ടെന്നുള്ളത് അവർ പറയുന്നു, ഞാൻ അതിനെ നിഷേധിക്കുന്നു. രണ്ട്, തൃത്വം എന്നത് മൂന്ന് വ്യത്യസ്ത ദൈവമാണെന്നുള്ളത് അവർ പഠിപ്പിക്കുന്നു, ഞാനത് നിഷേധിക്കുന്നു. തൃത്വം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് ഈ മൂന്നും ഏകദൈവമാണ്. ഏകദൈവത്തിൽ മൂന്നാളത്വങ്ങളുണ്ടെന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ മൂന്നാളത്വങ്ങൾ ദൈവം ത്രിയേകൻ എന്നുള്ള സത്യം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇനി മൂന്നാമതായി ഞാനിവരെ എതിർക്കാൻ കാരണം, ദൈവം മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള മനുഷ്യനാണെന്നുള്ളത് അവർ പഠിപ്പിക്കുന്നു. ഞാനതിനെ ഷൂന്നും പറഞ്ഞ് തള്ളിക്കളയുന്നു. നാലേ, ദേവത എന്ന ഒരു മാതാവുണ്ടെന്നുള്ളത് അവർ പഠിപ്പിക്കുന്നു. ഞാനതിനെ പരസിക്കുന്നു. അഞ്ച്, ദൈവം തൻ്റെ ദേവതയായ ഭാര്യയെ വിവാഹം ചെയ്തു എന്നുള്ളത് അവർ പഠിപ്പിക്കുന്നു. ഞാനതിനെ കണ്ണിക്കുന്നു, അതിനെ ശാസിക്കുന്നു. ആറ്, ദൈവത്തിനും തൻ്റെ ഭാര്യയ്ക്കും ജനരക്തങ്ങളോട് കൂടിയ ശരീരമുണ്ടെന്നുള്ളത് അവർ പറയുന്നു. ഞാനതിനെ ശക്തിയെ എന്ത് പറയണം എന്ന് എനിക്ക്, എന്ത് വാക്ക് ഉപയോഗിക്കണം എനിക്കറിയാമല്ല, ഞാനതിനെ തള്ളിക്കളയുന്നു. 7, പൂർവ്വലോകത്തിൽ നാം എല്ലാം ജനിച്ചിരുന്നു എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നു. 8, പിശാച് എൻ്റെ ആത്മീയ സഹോദരനാണെന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നു. അവർ അങ്ങനെ പഠിപ്പിക്കുന്നു. 9, എനിക്കൊരു രഹസ്യ ആലയം വേണമെന്നുള്ളത് അവർ പറയുന്നു, ഞാൻ അതിനെ തള്ളിക്കളയുന്നു. 10, എനിക്ക് ദൈവമായി തീരുവാനുള്ള കഴിവുണ്ടെന്ന് മോർമോൻ സഭ പഠിപ്പിക്കുന്നു, ഞാൻ അതിനെ നിഷേധിക്കുന്നു. 11, വേദപുസ്തകത്തെക്കാൾ കൃത്യമാണ് മോർമോൻ പുസ്തകം എന്ന് അവർ പഠിപ്പിക്കുന്നു, ഞാൻ പറയുന്നു അതേ ആ ദുരുപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് മോർമോൻ പുസ്തകം, അതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. 12, നല്ല നന്മ പ്രവൃത്തികൾ രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നുള്ളത് അവർ പഠിപ്പിക്കുന്നു, വിശ്വാസത്താൽ രക്ഷ എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവരുടെ ഉപദേശത്തെ ഞാൻ നിഷേധിക്കുന്നു. 13, എൻ്റെ പാപങ്ങൾക്ക് എൻ്റെ തന്നെ രക്തം പരിഹാരം വരുത്തണമെന്നുള്ളത് അവർ പഠിപ്പിക്കുന്നു, എൻ്റെ പാപങ്ങൾക്ക് എൻ്റെ തന്നെ രക്തം പരിഹാരം വരുത്തണമെന്നുള്ളത് അവർ പഠിപ്പിക്കുന്നു, ഞാനതിനെ നിഷേധിക്കുന്നു. ഈ പറഞ്ഞ കാരണങ്ങളാൽ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കുന്ന ഒരു പാസ്റ്ററായിരിക്കുന്ന, കഴിഞ്ഞ 40 വർഷങ്ങളായി ദൈവദിനം പ്രസംഗിക്കുന്ന എനിക്ക് ഒരിക്കലും ഒരു മോർമോൻ സഭയുടെ ഉപദേശം അംഗീകരിക്കാനോ അവരുമായി കൂടിക്കലരുവാനോ അവരുമായി സംസർഗം പുലർത്തുവാനോ അവരുമായിട്ട് കൂട്ടായ്മ പാലിപ്പാനോ അവരെ വീട്ടിൽ കൈക്കൊള്ളുവാനോ അവരുമായി ബന്ധപ്പെടുവാനോ കഴിയത്തില്ല എന്നുള്ളത് ഞാൻ ശക്തിയായി വിളിച്ചറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു മോർമോൺ വിശ്വാസിക്ക് ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുവാനും കഴിയത്തില്ലെന്നുള്ളത് ഞാൻ ശക്തിയായി നിങ്ങളെ ഓർപ്പിക്കുന്നു. യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാൽ മോർമോൺ സഭ ദുരുപദേശങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു സംഘടനയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സീഡിയിൽ കൂടി കേട്ടതായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇവരുമായിട്ട് അകന്നു പോകുക. മോർമോൺ സഭ പഠിപ്പിക്കുന്നത് അതിലെ അംഗങ്ങൾ പൂർണ്ണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നുവെന്നാണ്. ഈ പൂർണ്ണത തങ്ങൾ സ്വയം ദൈവമായി തീരും വിധം ഉയർച്ചയിൽ കലാശിക്കുമെന്ന് അവർ പ്രത്യാശിക്കുന്നു. പലപ്പോഴും തങ്ങളുടെ വാദഗതിയെ സ്ഥാപിക്കുവാൻ വേദപുസ്തക വാക്യങ്ങളും അവർ ഉദ്ധരിക്കുന്നു. മത്തായി 5:48 വാക്യം, ആകയാൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഇവിടെ സൽഗുണപൂർണരാകുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ആയി തീരുക എന്നുള്ളതല്ല എന്ന് ശ്രദ്ധിക്കുക. മോർമോൻ പഠിപ്പിക്കുന്നത് പൂർണ്ണതായി തീരുക എന്നാ ദൈവമായി തീരുക എന്നാണ്. അതൊരു ഭാവി സംഭവമാണ്. എന്നാൽ ഈ വാക്യം വർത്തമാനകാലത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഭാവി കാലത്തിലല്ല. മോർമോണിസം പഠിപ്പിക്കുന്നത് രക്ഷ ന്യായപ്രമാണം പഠിപ്പിക്കുന്നതിലൂടെ ആണെന്നാണ്. എന്നാൽ മോർമോണുകൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചാൽ അതൊരു ഭാരമായി തീരും എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഗലാത്യലേഖനം 3:10 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴിലാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവോ ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അത് നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വയം പരിശ്രമം കൊണ്ട് ദൈവമുണ്ടാകെ നീതിമാനായിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഒന്നിൽ തെറ്റിപ്പോയാൽ സകലത്തിൽ തെറ്റിപ്പോയിരിക്കുന്നു. ഇത് നല്ല കാര്യമല്ല. പാപക്ഷമാ ഭാഗികമായോ പൂർണ്ണമായോ ന്യായപ്രമാണത്തിലുള്ള നമ്മുടെ അനുസരണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം എപ്പോഴെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെയല്ല എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. റോമാലേഖനം 3:28 വാക്യം ഞാനിവിടെ വായിക്കുവാൻ തക്കണം പോവുകയാണ്. റോമാലേഖനം 3:28-30. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന് പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതേ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ശ്രദ്ധിക്കുക, 4:5 വായിച്ചേ. പ്രവർത്തിക്കാത്തവനെങ്കിലും അവക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. 5:5 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഗലാത്തി ലേഖനം 2:16 വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്നറിഞ്ഞിരിക്കുന്നുണ്ട്. നാം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നതിനെ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. നീതീകരണം എന്നാൽ ഒരു പാപി തന്റെ മുൻപിൽ നീതിമാനാണെന്ന് ദൈവം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനമാണ്. ഈ നീതീകരണം വിശ്വാസത്താലാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരിക്കലും ന്യായപ്രമാണം ഏതെങ്കിലും വിധത്തിൽ പാലിക്കുന്നതിലൂടെ അല്ല, അതായത് നിങ്ങൾക്ക് ചെയ്യുവാൻ ആകുന്നെല്ലാം ചെയ്യുന്നതിലൂടെയോ പാപത്തെ ജയിക്കുന്നതിലൂടെയോ പൂർണരാകുന്നതിലൂടെയോ അല്ല. ഇതിന് കാരണം മുഴു ന്യായപ്രമാണം സൂക്ഷിക്കുവാനോ പാപത്തെ ജയിക്കുവാനോ പൂർണരാകുവാനോ ആർക്കും കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ന്യായപ്രമാണം ലംഘിക്കുന്നവൻ കുറ്റം വിധിക്കപ്പെടുന്നു. അതുകൊണ്ട് ന്യായപ്രമാണ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പരിപൂർണരാകുന്നില്ല എങ്കിൽ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് എറിയപ്പെടും. എന്ന ദൈവത്തിന് സ്തോത്രം. നാം ആ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. റോമാലേഖനം 5:8 ഞാനൊന്നുകൂടെ വായിക്കട്ടെ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തന്നോ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിന് നീതി നാം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതിന് യേശു നമുക്ക് വേണ്ടി പാപമായി തീരുന്നു. 2 Corinthians 5:21 നമ്മൾ വായിക്കുമ്പോൾ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യഥാർത്ഥ സുവിശേഷം എന്നാൽ യേശുവിൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പുമാണ്, അല്ലാതെ മോർമോൻ സഭയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളുമല്ല. 1 Corinthians 15:1-4 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 2 Corinthians 4:3-4 നമ്മളിങ്ങനെ വായിക്കുന്നു. 2 Corinthians 4:3-4 എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നു എന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറിഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. യഥാർത്ഥ ക്രിസ്ത്യാനികൾ യഥാർത്ഥ സുവിശേഷം മനസ്സിലാക്കുകയും തങ്ങൾക്ക് ന്യായപ്രമാണം പാലിപ്പാൻ കഴിയുമില്ലെന്നും അറിയുന്നു. തങ്ങളുടെ പ്രവൃത്തികളിലൂടെ പൂർണ്ണരാകുവാനോ പാപത്തെ ജയിക്കുവാനോ കഴിയില്ലെന്നും അവരറിയുന്നു. അവർക്ക് യേശുവിൻ്റെ നീതിയിൽ ആശ്രയിച്ച് വിശ്വാസത്താൽ അവനെ സ്വീകരിക്കുവാൻ മാത്രമേ കഴിയുള്ളൂ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ക്രിസ്തീയ ഉപദേശവും മോർമോൺ ഉപദേശം തമ്മിലുള്ള താരതമ്യത്തെക്കുറിച്ച് കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ മോർമോൻ ഉപദേശകർ വേദപുസ്തകം അംഗീകരിക്കുന്നില്ലെന്നും വ്യക്തമാകും. വാസ്തവത്തിൽ മോർമോണുകൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വാക്കുകളെടുത്ത് പുനർനിർവചിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അവർ ശരിയായി പരിശോധിച്ചാൽ ക്രിസ്തീയ വിശ്വാസവും മോർമോൻ വിശ്വാസവും തമ്മിലുള്ള അന്തരം വ്യക്തമാകും. ദൈവത്തെക്കുറിച്ച് ഒന്ന്, ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നമ്മുടെ വിശ്വാസം ഏക ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വാക്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, യെശയ്യാ 43:11, ഞാൻ മാത്രം ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ദൈവം പറയുന്നു. യെശയ്യാ 44:6-8, യെശയ്യാ 45:5. എന്നാൽ മോർമോൻ സഭക്കാർ പറയുന്നത് അവൻ പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ, അങ്ങനെ വെളിച്ചം ഉണ്ടായി. ദൈവം എല്ലായ്പ്പോഴും അവൻ പറഞ്ഞു എന്നുള്ളിടത്ത് ദൈവങ്ങൾ എന്നുള്ള പദമാണ് ചേർത്ത് അവർ നാക്കി. നമ്മൾ ഏക ദൈവം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ മോർമോൻകാർ അവൻ പറഞ്ഞു എന്നുള്ള സ്ഥാനത്ത് അവർ പറഞ്ഞു, അല്ലെങ്കിൽ ദൈവങ്ങൾ പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ, അങ്ങനെ വെളിച്ചം ഉണ്ടായി എന്നവർ പറയും. ഇനി രണ്ടാമത്, നമ്മൾ പറയുന്നു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നു ദൈവം എല്ലായ്പ്പോഴും ദൈവമാണ്. ആദ്യം അന്തവൻ, ഒന്നാമത്തവനും ഒടുക്കത്തവനും എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും ഭൂമണ്ഡലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതുണ്ടേ അനാദിയായും ശാശ്വതവാനായും ദൈവമെന്ന് 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 57:15 ഇങ്ങനെ വായിക്കുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വിശ്വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ വസിക്കുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. എന്നാൽ അവർ പറയുന്നത് നാം ഇന്നായിരിക്കുന്നത് ദൈവം ഒരിക്കൽ മനുഷ്യനായിരുന്നു, പിന്നീട് അവൻ ഉയർത്തപ്പെട്ട് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ദൈവം നിത്യത മുതൽ ദൈവമാണെന്നുള്ളത് ഒരു സങ്കല്പമാണെന്നും ഞാനതിനെ എതിർക്കുന്നുവെന്നും ഇതിൻ്റെ സ്ഥാപകനായ ജോസഫ് സ്മിത്ത് പറയുന്നു. ഇനി മൂന്നാമത്തെ വിഷയം നമ്മൾ പഠിപ്പിക്കുന്നു, ദൈവം അസ്ഥിയും മാംസവും ഇല്ലാത്ത ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ലൂക്കോസ് സുവിശേഷം 24:39, ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കുവീൻ, എന്നെ തൊട്ട് നോക്കുവീൻ, എന്നിൽ കാണുന്ന പോലെ ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ. മോർമോൻകാർ പഠിപ്പിക്കുന്നത് പിതാവിന് അസ്ഥിയും മാംസവും ഉള്ള ശരീരമുണ്ട്, അത് തൊട്ടറിയുവാനും കഴിയുമെന്ന് മോർമോൻസ് പറയുന്നു. നമ്മൾ പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം ആത്മാവാകുന്നു, അസ്ഥിയും മാംസവും ഇല്ലാത്ത ആത്മാവാണ് പിതാവായ ദൈവം. ഈ തൃത്വത്തെക്കുറിച്ച് നാം പഠിപ്പിക്കുന്നത് തൃത്വ ഉപദേശം എന്നാൽ ഈ സർവപ്രപഞ്ചത്തിനും ഏക ദൈവമേ ഉള്ളൂ എന്നും അവൻ ഒരേ സമയം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് മൂന്ന് നിത്യവ്യക്തിത്വമായി നിലകൊള്ളുന്നു എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. തൃത്വം അല്പസമയം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. തൃത്വം ഒരു മാർമിക സത്യമാണ്, അത് ആർക്കും തൃത്വ വിഷയം നിഷേധിപ്പാൻ്റെ കൊണ്ട് സാധ്യമല്ല. ഒന്ന് മൂന്നായിരിക്കുന്നു, മൂന്ന് ഒന്നായിരിക്കുന്നു എങ്ങനെയാണെന്ന് ചിലർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാകാത്തതെല്ലാം ഇല്ലെന്നോ തെറ്റാണെന്നോ പറയരുത്. മനസ്സിലാകാത്തവരെ പഠിപ്പിക്കുവാൻ നമ്മുടെ കർത്താവും ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിക്കുന്നു. അതുപോലെ തൃത്വവും ത്രിയേകത്വവും മനസ്സിലാകാത്തവർക്കായി ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ പറയാം. ഒരു മനുഷ്യൻ, അവന് ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട്. നോഹയുടെ പെട്ടകത്തിന് മൂന്ന് തട്ടുണ്ടായിരുന്നു, പക്ഷേ പെട്ടകം എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്ന് മൂന്ന് ഘടകങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മനുഷ്യവർഗം ഒന്നാണ്, പക്ഷേ യഹൂദൻ, ജാതി, ദൈവസഭ എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യവർഗം എന്ന പേരിൽ ഉൾപ്പെടുന്നു. പലതും ഒന്നായിരിക്കുന്നു. ജലത്തിന് ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം വെള്ളം എന്ന പേരിൽ അറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിൽ രാസശക്തിയുടെ ധാര, ആക്ടിനിക് റേ, പ്രകാശവാഹകധാര, ഇലുമിനേറ്റർസ് റേ, ഉഷ്ണജലകധാര, കാലോറിറ്റിക് റേ എന്നീ മൂന്ന് ഭാഗമുണ്ട്. എല്ലാം പ്രകാശം തന്നെയാണ്. സമത്രികോണം, തുല്യ നീളമുള്ള മൂന്ന് രേഖകളിലുള്ള ത്രികോണത്തിന് തുല്യ അളവുകളോടുകൂടിയ മൂന്ന് കോണുകളുണ്ടായിരിക്കും. മൂന്ന് തുല്യ കോണുകൾ, അതുപോലെ സാരാംശ തുല്യരായ മൂന്ന് ഉണ്മകൾ. ഏകദൈവം, ക്രൈസ്തവ തൃത്വോപദേശം അനേക തെളിവ് ദൈവത്തുകൂടെ കാണുവാൻ തക്കൊണ്ട് കഴിയും. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. ലോക സൃഷ്ടിപ്പിൽ ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വേദപുസ്തകം തന്നെ ദൈവത്തിൻ്റെ തൃത്വത്തെ വ്യക്തമാക്കിക്കൊണ്ടാണ് അവിടെ ദൈവം എന്നുള്ളത്, ഏലോഹീം എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശക്തന്മാർ, ശക്തൻ എന്നർത്ഥം. ത്രിയേക ദൈവ വിശ്വാസത്തെ നിഷേധിക്കുവാൻ ഇന്ന് അനേകരുണ്ട്. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ, ആവർത്തനമാറേണ്ടത് ആനാലേ, നമ്മളവിടെ വായിക്കുന്നല്ലോ. യഹോവ ഏകൻ തന്നെ. സൃഷ്ടിപ്പിൽ ദൈവത്തിന് തൃത്വം തെളിയുന്നു. ഉൽപ്പത്തി 1:26 മനുഷ്യ സൃഷ്ടിപ്പിൽ. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, ചില തെളിവുകൾ പറഞ്ഞു വിടുകയാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ തൃത്വം പങ്കുകൊള്ളുന്നു. ഉൽപ്പത്തി 3:22 മനുഷ്യൻ നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ബാബേൽ കോട്ട പണിതപ്പോൾ, അപ്പോൾ യഹോവ വരുവീൻ, നാം ഇറങ്ങിച്ചെന്നവരുടെ ഭാഷ കലക്കിക്കളക, ഇങ്ങനെ വായിക്കുന്നു. സ്നാന സന്ദർഭത്തിങ്കൽ നമ്മൾ വായിക്കുന്നല്ലോ, അവിടെ പിതാവ് സംസാരിക്കുന്നു, പുത്രൻ സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. സ്നാനപ്പെടുത്തുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ, നാമങ്ങൾ എന്നല്ല. ത്രിയേകത്വം തെളിയിക്കുന്ന മറ്റൊരു വാക്യം ബൈബിളിലുണ്ട്, 1 യോഹന്നാൻ 5:7. ഇംഗ്ലീഷിൽ വായിച്ചു നോക്കുക. ഫോർ ദേർ ആർ ത്രീ ദാറ്റ് വി ആർ റിക്കേർഡ് ഇൻ ഹെവൻ, ദി ഫാദർ, ദ വേർഡ് ആൻഡ് ദി ഹോളി ഗോസ്റ്റ്, ആൻഡ് ദീസ് ആർ ആൻഡ് ദീസ് ത്രീ ആർ വൺ. എൻ്റെ അർത്ഥം, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്, പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഈ മൂവരും ഒന്നാകുന്നു. തൃത്വ വിഷയത്തെക്കുറിച്ച് യഹോവ സാക്ഷികളുടെ സീഡിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മോർമോൻകാർ പറയുന്നത് തൃത്വം എന്നാൽ മൂന്ന് വ്യത്യസ്ത ദൈവങ്ങളാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവർ മൂന്ന് വ്യത്യസ്ത വ്യക്തികളുമാണ്, ശാരീരികമായി ഒന്നൊന്നിനോട് വ്യത്യസ്തമായിരിക്കുന്നു. ഈ വസ്തുത ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഇടപാടിൻ്റെ രേഖകളിലൂടെ പ്രദർശിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് അവർ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇനി യേശുവിനെ കുറിച്ച്, യേശു കന്യക മറിയയിലൂടെ ജനിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. യെശയ്യാ 7:14 നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 7:14 അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മത്തായി സുവിശേഷം 1:23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെ സംഭവിച്ചു. മത്തായി 1:22 23 വാക്യങ്ങൾ. എന്നാൽ അവർ പറയുന്നത് രക്ഷകൻ്റെ ജനനം നമ്മുടെ കുട്ടികൾ ജനിക്കുന്ന പോലെ സ്വാഭാവികമാണ്, ഇത് സ്വാഭാവിക പ്രവൃത്തിയുടെ ഫലമാണ്. അവൻ ജനരക്തങ്ങളിൽ പാകപാക്കായി നാം പിതാവിന് ജനിക്കുന്ന പോലെ പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടു. ക്രിസ്തു മർത്യപിതാക്കന്മാർ തങ്ങളുടെ മക്കളെ ജനിപ്പിക്കുന്ന പോലെ അമൃത്യനായ പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടു എന്ന് മോർമോൻകാർ പഠിപ്പിക്കുന്നു. ഇനി അടുത്തത്, യേശു നിത്യനായ പുത്രനാണ്, അവൻ ത്രിത്വത്തിൽ രണ്ടാമനായ വ്യക്തിയാണ്, അവൻ രണ്ട് പ്രകൃതിയുണ്ട്, അവൻ ജടാവതാരമെടുത്ത മനുഷ്യനും ദൈവമാണ്, അവൻ സർവത്തിൻ്റെയും സൃഷ്ടിതാവാണ്. കൊലോസ്യലോകനം 1:15-17, യോഹന്നാൻ 1:1-14, കൊലോസ്യ 2:9. ഈ വാക്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വായിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കൊലോസ്യലേഖനത്തിൽ ഒരു വാക്യം മാത്രം വായിച്ചിട്ട് ഞാൻ ആദ്യം മുന്നോട്ട് നീങ്ങാൻ തക്കണം ആഗ്രഹിക്കുന്നു. കൊലോസ്യലേഖനം 1:15 വാക്യം, അവനാദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനമാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാനീ പറഞ്ഞതിൻ്റെ കാര്യമെന്താണെന്ന് ചോദിച്ചാൽ, യേശു നിത്യനായ പുത്രനാണ്, അതേസമയം അവൻ ദൈവമാണ്. എന്നാൽ അവർ പറയുന്നത് ഒരു സൃഷ്ടിയായ ലൂസിഫറിൻ്റെ അക്ഷരീകമായ ആത്മ സഹോദരനാണ് യേശു എന്ന് മോർമോൺ സഭക്കാര് പറയുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ അവർ യേശു ദൈവമാണ് എന്നുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ അത് പഠിക്കുക. 1 യോഹന്നാൻ 5:20, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. 5 റോമർ, അവൻ സകലത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. 1:8, ഞാൻ അൽഫയും ഓമേഗയുമാകുന്നുവെന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. 4:8, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ 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 എന്നവർ രാവകൾ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. 19:6, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. 2:9-12, 3:4-7, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ദേശത്തിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്. 2:9, അവനല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരവുമായി വസിക്കുന്നത്. 9:6, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി സമാധാന പ്രഭു വീരനാം ദൈവം എന്ന് പേർ വിളിക്കപ്പെടും. ദൈവം യേശു ദൈവമാണെന്ന് വ്യക്തമായി തെളിയിക്കുന്ന ഭാഗങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ മൂന്നാമനാണ്. അവനൊരു ശക്തിയല്ല, വ്യക്തിയാണെന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 5:3-4, 13:2. എന്നാൽ മോർമോണിസം പരിശുദ്ധാത്മാവിനെ വ്യക്തിയായും ആത്മാവായും വേർതിരിക്കുന്നു. ആത്മാവ് ഒരു സാന്നിധ്യവും വ്യക്തി ദൈവവും എന്നവർ പറയുന്നു. അവൻ ദൈവിക ശക്തിയാലും നിറയപ്പെട്ടിരിക്കുന്നു എന്നും വിശ്വസിക്കുന്നു, വെറും ശക്തിയല്ലെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം അതേ പറയുന്ന ഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോകാം. പരിശുദ്ധാത്മാവിന് വികാരമുണ്ട്. ഒരു വ്യക്തിക്കുണ്ടാകുന്ന പോലെ വികാരങ്ങൾ ദൈവാത്മാവിനും ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ വികാരങ്ങൾ ശ്രദ്ധിക്കുക. ദുഃഖിക്കുന്നു, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. 63:10, 4:30. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയാം, 12:31-32. വ്യാജം കാണിക്കരുത്, അപ്പോസ്തലപ്രവൃത്തി 5:3. മറുത്തു നിൽക്കാം, അപ്പോസ്തലപ്രവൃത്തി 7:52. പരീക്ഷിക്കാം, അപ്പോസ്തലപ്രവൃത്തി 5:9. നിന്ദിക്കാം, എബ്രായർ 10:29. ഇച്ഛാശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു, അപ്പോസ്തലപ്രവൃത്തി 15:28. താൻ ഇച്ഛിക്കും പോലെ അവനവന് അതുതരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ ഓരോരുത്തർക്കും വെവ്വേറെ വരം പകുത്തു കൊടുക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. വ്യക്തിക്ക് മാത്രമേ കഴിയൂ. അറിവുണ്ട്. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായി തെളിയിക്കുന്നു. 1 കൊരിന്ത്യർ 2:10-13. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാൻ 14:26. റോമർ 8:27 ആത്മാവിൻ്റെ ചിന്ത എന്നും നാം കാണുന്നു. ഇനി ചില പോയിന്റുകൾ പറഞ്ഞു വിടുകയാണ്. ആളത്വ പ്രവർത്തനങ്ങൾ വെറും ശക്തിയെല്ലാം തെളിയിക്കുകയാണ്. ആളത്വ പ്രവർത്തനങ്ങൾ യോഹന്നാൻ 16:18 പാപത്തെ പറ്റി ബോധം വരുത്തുന്നു. യോഹന്നാൻ 15:26 യേശുവിനെ പറ്റി സാക്ഷ്യം പറയുന്നു. വെളിപ്പാട് 2:7 സഭകളോട് സംസാരിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 33:4 മനുഷ്യരെ സൃഷ്ടിക്കുന്നു. റോമർ 8:26 നമുക്കായി പക്ഷപാതം ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തി 8:39 ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോകുന്നു. യോഹന്നാൻ 14:26 സകലം ഉപദേശിക്കുന്നു. റോമർ 8:26 ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. റോമർ 8:14 ദൈവമക്കളെ നടത്തുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:2 ആളുകളെ സുവിശേഷ വേലയ്ക്കായി വേർതിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16:6 അരുതേ എന്ന് വിളിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 9:31 ആത്മീയ വർധനവിന് വേണ്ടി പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 8:29 തേറിനോട് ചേർന്ന് നടക്കാൻ പറയുന്നു. ന്യായാധിപന്മാർ 13:25 ശിംശോനെ ഉദ്യമിപ്പിക്കുന്നു. 1 തിമോത്തിയോസ് 4:1 വരാൻ പോകുന്ന തെളിവായി പറയുന്നു. 36:3 വാദിക്കുന്നു, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. വിവേചിക്കുന്നു, അനന്യാസനും സഭയും നിലമിറ്റ് കിട്ടിയ പണത്തിൽ കുറെ വീട്ടിൽ ഒളിച്ചു വെച്ചിട്ട് ഒരംശം കൊണ്ടൊന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. നിലത്തിൻ്റെ മുഴുവലയും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന ഭാവത്തിലാണ് അന്യാസം വന്നത്. എന്നാൽ വ്യക്തികളെ വിവേചിപ്പാൻ കഴിവുള്ള പരിശുദ്ധാത്മാവ് പത്രോസിനോട് യാഥാർത്ഥ്യം സംസാരിക്കുകയും പത്രോസ് അത് ചോദിക്കുകയും ചെയ്തു. 1 കൊരിന്ത്യർ 12:10 അപ്പോസ്തലപ്രവൃത്തി 5:1-3 തീരുമാനിക്കുന്നു. വിശ്വാസികൾ ന്യായപ്രമാണ ആചാരണങ്ങൾ അനുഷ്ഠിക്കണമോ എന്നതിനെപ്പറ്റി പരിശുദ്ധാത്മാവുള്ള ആദിമ സഭാ വിശ്വാസികൾ ഒന്നിച്ചുകൂടി ആലോചിച്ചു. എന്നേക്കും കൂടെ ഇരുന്ന സഭയെ സകല സത്യത്തിൽ ഉപദേശം നടത്ത പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു. തീരുമാന സഭകൾക്ക് എഴുതി അയച്ചു. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചെത്തത്, പരസംഗം എന്നിവ വർജിക്കുന്ന ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 15:28 ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നേരത്തെ ഇറക്കിയിരിക്കുന്ന CD നിങ്ങളുടെ യഹോവ സാക്ഷികളുടെ ദുരുപദേശങ്ങൾ എന്ന CD നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി രക്ഷയെക്കുറിച്ച്. രക്ഷ എന്നാൽ പാപത്തിൻ്റെ ക്ഷമയും പാപിയുടെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലുമാണ്. ദൈവകൃപയാൽ സൗജന്യമായി ലഭിക്കുന്ന ദാനമാണ് രക്ഷ. FS 2:8 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 6:23 ഇത് സമ്പാദിക്കുവാൻ കഴിയുകയില്ല. റോമർ 11:26 എന്നാൽ അവർ മോർമോൻകാർ പഠിപ്പിക്കുന്നത് രക്ഷ എന്നാൽ മോർമോൻ വിശ്വാസത്തിൽ രണ്ടർത്ഥമാണുള്ളത്. സർവ്വലവീയ ഉയർത്തുനീർപ്പും വ്യക്തിപരമായ പാപക്ഷമയും. അടുത്തത് രക്ഷ പ്രവൃത്തികളാൽ നേടുന്നല്ല, വിശ്വാസത്താലാണ് എന്ന് നാം പഠിപ്പിക്കുന്നു. FS 2:8 റോമർ 4:5 ഗലാത്യ 2:21. എന്നാൽ മോർമോൻകാർ പറയുന്നത് ഈ പാപങ്ങൾ വ്യക്തിപരമായ പ്രവൃത്തികളുടെ പരിണിത ഫലമാകിയാൽ അതിന് ക്ഷമയും രേഖകളിലൂടെ പ്രദർശിപ്പിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നവർ പറയുന്നു. അടുത്തത് യേശു കന്യകമറിയിലൂടെ ജനിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതായോണ്ട് ആ ഭാഗം വിടുന്നു. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, യേശു കന്യകമറിയിലൂടെ ജനിച്ചു എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. അത് സംബന്ധിച്ചുള്ള രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് മോഹൻമോഹൻകാർ പറയുന്നത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വിടുന്നു. ബൈബിളിനെ കുറിച്ച് വേദപുസ്തകവും ദൈവനിശ്വാസ്യവും തെറ്റുപറ്റാത്തതുമായ ദൈവചനമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 2 തിമോത്തിയോസ് 3:16 അതിൽ പറയുന്ന എല്ലാ വിഷയങ്ങളിലും അത് ആധികാരികമാണ്. ബൈബിൾ അതേ ദൈവത്തിൻ്റെ വചനം എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. അത് ദൈവശ്വാസ്യമാണെന്ന് നമ്മൾ ശക്തിയായി പഠിപ്പിക്കുന്നു. എന്നാൽ മോർമോൻകാർ പറയുന്നത് ശരിയായി പരിഭാഷപ്പെടുത്തിയാൽ ബൈബിൾ ദൈവജനമാണെന്ന് അവർ വിശ്വസിക്കുമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞവയെല്ലാം ക്രിസ്തീയ വിശ്വാസവും മോർമോൻ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ ഒരു മാതൃക മാത്രമാണ്. മോർമോൺ വിശ്വാസം ക്രിസ്തീയമല്ല. അവർ ക്രിസ്ത്യാനികൾ സേവിക്കുന്ന ആരാധിക്കുന്ന ദൈവത്തെയും അല്ല വിശ്വസിക്കുന്നത്. നിലവിലില്ലാത്ത ഒരു ദൈവത്തെയാണ് അവർ വിളിച്ചപേക്ഷിക്കുന്നത്. ഗലാത്യർ 4:8 പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവത്തെ അറിയാത്ത നാളുകളിൽ പ്രകൃതിയാൽ ദൈവങ്ങളല്ലാത്ത അവയ്ക്ക് നിങ്ങൾ അടിമകളായിരുന്നു. വേദപുസ്തകത്തിലെ ദൈവം മാത്രം നിലനിൽക്കുന്നു. മോർമോൺകാർ ഇല്ലാത്ത ഒരു ദൈവത്തിൽ അവർ വിശ്വസിക്കുന്നു. രക്ഷയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, രക്ഷ പ്രവൃത്തികളാൽ നേടുന്നതല്ല വിശ്വാസത്താലാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. FS 2:8, Romans 4:5, Galatians 2:21. എന്നാൽ മോർമോൻകാർ ഈ പാപങ്ങൾ വ്യക്തിപരമായ പ്രവൃത്തികളുടെ പരിണത ഫലമാകിയാൽ അതിന് ക്ഷമയും വ്യക്തിപരമായ ഒരാളുടെ സുവിശേഷത്തിലെ നിയമങ്ങളോടും ചട്ടങ്ങളോടും കാണിക്കുന്ന ആത്മാർത്ഥതയും അനുസരണവും അനുസരിച്ചാണ് വിശ്വാസത്താൽ അല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുകയും തിരുവചന സത്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരികയും ചെയ്തു. നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ്. ഏക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ ത്രിയേകത്വം നമ്മൾ വിശ്വസിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ മൂന്ന് ദൈവങ്ങളായിട്ടല്ല, വ്യത്യസ്തമായിട്ടല്ല, ഏക ദൈവത്തിൽ മൂന്നാളത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ബോധ്യപ്പെട്ടിരിക്കുന്നു? ഞാൻ ഈ പറഞ്ഞതായ വിഷയങ്ങൾ, മോർമൺ സഭയുടെ ദുരുപദേശങ്ങളും അവയെ കണ്ണിച്ചുകൊണ്ടുള്ളതായ വിഷയങ്ങളും ശക്തമായി ആധികാരികമായി നല്ലവണ്ണം ഏകദേശം നല്ലവണ്ണം വായിച്ചും പഠിച്ചും തയ്യാറാക്കിയ ഒരു സീഡിയാണിത്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ, പ്രയോജനമായിരിക്കുന്നുവെങ്കിൽ അതനുസരിച്ച് മുൻപോട്ട് പോവുക. കൂടുതൽ വിവരങ്ങൾ അറിയുവാനുണ്ടെങ്കിൽ, അറിയുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ഇതിനെ സംബന്ധിച്ച് അറിവുള്ള പ്രിയപ്പെട്ടവരോട് ചോദിക്കുക. എന്നെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്യുക. ദൈവവചന സത്യങ്ങൾ പഠിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ തക്കൊണ്ണം ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ദുരുപദേശങ്ങൾ കൊണ്ട് കടന്നു വരുന്ന ഇവരെ വിട്ടൊഴിഞ്ഞ് നിൽക്കുക. ഇവരുമായിട്ട് സംസർഗം പുലർത്താതിരിക്കുക. ഇവരുടെ പുസ്തകങ്ങൾ വായിക്കാതിരിക്കുക. തിരുവചന സത്യത്തിന് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സത്യദൈവമാണ്, നിത്യജീവനാണ്. നമ്മുടെ യേശുക്രിസ്തു ഒരിക്കലും സൃഷ്ടിയല്ല, നിത്യനായ ദൈവമാണ്. ആദിയും അന്തവുമാണ്, ഒന്നാമത്തവനും ഒടുക്കത്തവനുമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതേ ഇവർ മൂവരും ഒന്നാണ്, ഏക സത്യദൈവം. ഏക ദൈവം മാത്രമേ ഏ ലോകിയും ആദ്യ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. മോർമോൺ സഭയുടെ ഉപദേശങ്ങളെ നമുക്ക് എതിർക്കാം. ഇവരിൽ ആത്മാർത്ഥതയുള്ള വിശ്വാസമുണ്ട്. അവരെ തിരുവചന സത്യം മനസ്സിലാക്കി ഈ രക്ഷയുടേക്ക്, ഈ കൃപയിലേക്ക് കൊണ്ടുവരാൻ തക്കണം നിങ്ങൾ പരിശ്രമിക്കുക. ഈ പ്രസംഗം, ഈ വചനം മൂലം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സത്യം അതേ മനസ്സിലാക്കി മുൻപോട്ട് പോവുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.